കാലാകാശവും ഭൂമിയും ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണിക്കും. ദൈവമേ ഇതിനെ കസ്തുതി, സൃഷ്ടാവേ കസ്തുതി, ഭാവികളായതിന്റെ ഇടയാരോട് കരുണേന രാജാവേന കസ്തുതി പാറിക്കും. ഞങ്ങളുടെ പിതാവേ, രാജ്യപരാണം ഞങ്ങളുടെ കരുണയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഞങ്ങളെ രക്ഷിക്കും. നല്ല ശക്തിയും മഹത്വം നീക്കുള്ള കൃപ നിറഞ്ഞ പറയുമേ ഇതിനൊക്കെ സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നേത്രങ്ങളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നുള്ളതിനെത്തുറയുമേതുംബ്രാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഏതുംബ്രാനുടമയെ വേഷ്ടമേ ആമേ. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവ്, അനുഗ്രഹീതമായ നല്ല രാത്രികാലത്തിനായി നന്ദി ഉടമ്പിനെ സ്തുതിക്കും. ദൈവമായ കർത്താവ്, ബലഹീനങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ നോയമ്പ് ഉപവാസങ്ങളെ അവിടെ നിന്ന് കൈക്കൊള്ളണം. ഞങ്ങൾ ഏഴുകളും കഴിവില്ലാത്തവരും ബലഹീനരുമൊക്കെയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധം നൽകുമെന്ന് തിരുവചനം ഞങ്ങളോട് കൽപ്പിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പാപബോധം നൽകണമേ. നിന്റെ നീതിയെ പറ്റി ചിന്തിച്ച് ഭയപ്പെടുവാനും നിന്റെ ന്യായവിധിയെ ഓർത്ത് മാനസാന്തരപ്പെടുവാനും നിന്റെ സന്നിധിയിൽ കരുണ ആത്മാർത്ഥമായി ഇതെന്ന് യാചിക്കുവാനും സർവ്വ ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരും വൈദിക ശ്രേഷ്ഠമൊക്കെ അനുഗ്രഹിക്കപ്പെടണമേ. വീട്ടിൽ വിവിധ ആവശ്യങ്ങളൊക്കെ ഇരുന്ന കർത്താവ്, ഭാരത്തോടെ ഒരു പക്ഷേ നീ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നവരുണ്ടാകാം. ദൈവത്തിന്റെ സൗഖ്യദാനത്തിന്റെയും പ്രതിസന്ധിയുള്ള നടുവിൽ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള നല്ല ശബ്ദത്തിന്റെയും ഒച്ച അവർ കേട്ട് നിന്നോട് ചേർന്ന് പ്രതിസന്ധികളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, രോഗികളായിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കാൻ, മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർക്ക് സ്വർഗീയ സമാധാനം ലഭിക്കാൻ, ദൈവമേ നിമിഷങ്ങൾ വിടുതലിന്റെ നിമിഷങ്ങളും സന്തോഷത്തിന്റെ നിമിഷങ്ങളുമായി തീരുവാൻ സഹായിക്കണം. എന്നാൽ വേർപാടിന്റെ നമ്പരത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്ത് മുന്നിലേക്ക് പോകുവാനുള്ള ബലം നൽകണമേ. വിവിധ പരീക്ഷകളിലൂടെ കടന്ന് അത് വിജയം പ്രാപിച്ച് മുമ്പിലേക്ക് പോകുവാനായിട്ടാണല്ലോ ഞങ്ങളുടെ ക്രിസ്തീയമായ ഉത്തരവാദിത്വം. അത് ഞങ്ങളെ സഹായിക്കണം. മനോമഹത്വം തിരുമേനിയെടുക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്ക് ഏകജാതനും പരിശുദ്ധവും സഹായിക്കുന്നല്ലേ. സ്തുതി സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേ. പ്രിയക ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ അമ്മമാരെ, സഹോദരിമാരെ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിരുന്നു കൊണ്ട് വീണ്ടും ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ ദൈവം നമുക്കിടയാക്കിയത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരുടെ നോയമ്പ് ഉപവാസങ്ങളെയൊക്കെ ദൈവം കൈക്കൊള്ളട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നോയമ്പും ഉപവാസങ്ങളും ഒക്കെ കേവലം ആചാരാനുഷ്ഠാനങ്ങളായി വീണ്ടും നിൽക്കാതെ സത്യത്തിൽ ദൈവസന്നിധിയിൽ കരുണയെ അപേക്ഷിച്ച് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള നല്ല അവസരമാണ്. ആ ഒരു നല്ല ബോധ്യം നമ്മുടെ ഉള്ളിൽ വരട്ടെ. നമ്മള് പരിശുദ്ധാത്മാവിനെ പറ്റിയാണല്ലോ പഠിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴുണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യമാണത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വായിക്കാവോ യോഹന്നാൻ 14:16? ചോളിയാണ്ടി ആണ് നിങ്ങൾ വായിക്കുന്നത് അല്ലേ? മോളി മോളിയാണ്ടി മോളിയാണ്ടി. ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിക്കുക, എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിനായി മറ്റൊരു ആശ്വാസപ്രദനെ നിങ്ങൾക്ക് നൽകും എന്ന് നമ്മൾ വായിക്കുന്നു. വീണ്ടും 16:13 വായിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സർവസത്യത്തിലും അവൻ നിങ്ങളെ വഴി
നടത്തിക്കൊള്ളും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും.
അത് മതി. അപ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന നമുക്ക് നൽകുന്നതായ ശ്രേഷ്ഠമായ കാര്യങ്ങളാണത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ പാപം, നീതി, ന്യായവിധി, ബോധം അല്ലേ 8-ാം വാക്യത്തിൽ പറയുന്നു. അവൻ വരുമ്പോൾ 16:8
അവൻ വന്ന് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും.
അതെ, അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, അതാണല്ലോ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ പാപം, നീതി, ന്യായവിധി, ബോധം, അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ടത്. ഇന്ന് നോയമ്പിന്റെ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന അതാ പാപബോധം. മനുഷ്യർക്ക് ഇന്നില്ലാതെ പോകുന്നതാണ് പാപത്തെ പറ്റി ബോധമില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാ, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ശരിയാണെന്നാണ് ചിന്തയാ. അത് ന്യായീകരണമാണത്, ജസ്റ്റിഫിക്കേഷനാണ്. നമുക്ക് യഥാർത്ഥ റിപ്പന്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകണം. അബ്സല്യൂഷന് വേണ്ടിയുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകണം. അതാണ് യഥാർത്ഥ നൊയമ്പ് എന്ന് പറയുന്നത്. നൊയമ്പ് ഉപവാസവും ആത്മതപനം ചെയ്യുന്ന ദിവസങ്ങളാണ്. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. വിശന്നിരിക്കുന്നവനപ്പം നുറുക്കി കൊടുക്കുകയും ദാഹിച്ചിരിക്കുന്നവന് ജലം കൊടുക്കുകയും ലഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുകയും അതിഥിയെയും രോഗിയെയും ചേർത്തുകൊള്ളുകയും അങ്ങനെ നമ്മളുടെ മാംസരക്തങ്ങൾക്ക് നമ്മളെ തന്നെ മറയ്ക്കാതെ ഇരിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. സഹോദരങ്ങൾ എന്ന് പറയുന്നത് ആദ്യം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നവരുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ പുറമെ വലിയ പ്രഹസനമൊന്നും നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. സ്വന്തം സഹോദരങ്ങൾ അവരുമായിട്ട് സംസാരിക്കണം. നിങ്ങൾ ഇതുവരെ വർഷങ്ങളായിട്ട് അവരുമായിട്ട് സംസാരിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ നൊയമ്പിൽ ഒരു തീരുമാനമെടുത്ത് അവരോട് സംസാരിക്കണം. മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിങ്ങളെ തന്നെ മറക്കരുത്. അതാണ് ഷിയാ 9:8 യഥാർത്ഥ നൊയമ്പിനെ പറ്റി പറയുന്ന കാര്യം. വിശന്നിരിക്കുന്നവനപ്പം നുറുക്കി കൊടുക്കുക, ബാധിച്ചിരിക്കുന്നവന് ജലം കൊടുക്കുക. നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ മറക്കാതിരിക്കുക. പീഡിതനെ ഒടിവിച്ചയക്കുക, ബന്ധനങ്ങളെ, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക എന്നിങ്ങനെ പറയുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് കുറെ കാര്യങ്ങളെ റിലീസ് ചെയ്ത് കളയണം. മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ധാരാളം പേരെ ബന്ധിച്ചിട്ടിട്ടുണ്ട്. കുറെ പേരെ, ചില വ്യക്തികളാകാം, സംഭവങ്ങളാകാം, മനസ്സിൽ നിന്ന് മാറുന്നില്ല എന്ത് ചെയ്യുന്നത്. അതെല്ലാം അഴിച്ചുവിടണം. സ്വതന്ത്രമായിട്ട് വിട്ടയക്കണം. അവരവരുടെ പാട്ടിന് പോട്ടെ. അപ്പൊ അവരെല്ലാം മനസ്സിൽ നിന്ന് വിട്ട് കളയുക. പീഡിപ്പിക്കരുത് എന്നുള്ളതാ. പ്രതികാരത്തിന് വേണ്ടിയുള്ള വാഞ്ചയൊന്നും ആവശ്യമില്ല. ദൈവമാണ് സകലതും നിയന്ത്രിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കാം നിങ്ങളെ ദുഃഖിപ്പിച്ചത്. പക്ഷേ ഈ നൊയമ്പിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, 150,000,000 ഒരു കോടിയുടെയോ സ്വർണത്തിന്റെയോ ഭൂമിയുടെയോ ഒക്കെ പ്രശ്നങ്ങളായിരിക്കാം, അതെല്ലാം വിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. നൊയമ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പം പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോൾ ഉണ്ടാകേണ്ട ബോധ്യത്തെ പറ്റി ഒന്ന് പറയാൻ തോന്നിയത് കൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ എന്നോട് തന്നെയായിരിക്കാം ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ കേൾക്കേണ്ടതിന് മറ്റാരെയെങ്കിലും ദൈവം ഇന്നതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ടാവാം. എന്തായാലും നമുക്ക് വേണ്ടിയുള്ള, എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള ദൈവവചനമാണിത്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പം പാപബോധം, അത് സ്വന്തം സഹോദരങ്ങളോടുള്ളത്, മറ്റുള്ളവരോടുള്ളത് ആ ബോധ്യം ഉണ്ടായി പക്ഷാനു വാഴ്ചയിലേക്കൊക്കെ ഇനി കടക്കുമ്പം നല്ല ഫ്രീ ആയിട്ടുള്ള മൈൻഡോടുകൂടി എല്ലാവരുമായിട്ട് സംസാരിച്ചും ഒന്ന് ഫോൺ എടുത്ത് കറക്കിയാൽ തീരാതെ ചില വിഷയങ്ങളുണ്ടാവാം. സംസാരിച്ചാൽ തീരാവുന്ന വിഷയങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് തീരാവുന്ന വിഷയങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ തീരാവുന്ന വിഷയങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തീർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും, അത് ആദ്യം നമ്മൾ ക്ഷമിക്കണം. ആ ക്ഷമിച്ച് പാപബോധത്തെ പറ്റി ഉള്ള യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി പാപനീതി ന്യായവിധി ഇല്ലെങ്കിൽ ന്യായവിധി നമുക്കുണ്ട് എന്നുള്ളത് ഓർത്ത് അനുഭവിച്ച് മുൻപിലേക്ക് പോകുവാൻ ദൈവം സഹായിക്കട്ടെ, എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. ദൈവവചനം ഉരുക്കഴിഞ്ഞു വന്ന വിവിധ വശങ്ങളാണ് നമ്മൾ പഠിച്ചത്. പരിശുദ്ധാത്മാവ് സുവിശേഷകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, പരിശുദ്ധനായ പൗലോസ് സ്ലീഹായിലൂടെ, പത്രോസ് സ്ലീഹായിലൂടെ, യാക്കോബ് സ്ലീഹായിലൂടെ, യോഹന്നാൻ സ്ലീഹായിലൂടെ, യൂദാ സ്ലീഹായിലൂടെ ഒക്കെ നമുക്ക് നൽകിയ ശ്രേഷ്ഠമായ വചനങ്ങൾ എങ്ങനെ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ആയിട്ട് കാനനൈസ് ചെയ്തു എന്നുള്ളത് നമ്മൾ പഠിച്ചു. ന്യൂ ടെസ്റ്റമെന്റ് കാനനെ പറ്റി നമ്മൾ പഠിച്ചു. അതിന്റെ ഇനി വിശദമായിട്ട് പഠിക്കേണ്ടവർക്ക് ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ ചരിത്രമൊക്കെ പറഞ്ഞു. കാനനൈസേഷൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് പറഞ്ഞു തരാനായിട്ടാണ് ശ്രമിച്ചത്. അപ്പൊ അത് ചിലർക്ക് കേൾക്കാൻ ഇമ്പകരമായിട്ട് തോന്നും. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നും ഇതെല്ലാം എഴുതി പാസ്സാകണമെന്നും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചേ അല്ല ഞാൻ ആദ്യം തൊട്ട് ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. ഈ വലിയ കാര്യങ്ങളെല്ലാം പറയുന്ന ഒന്നും വലുതും ചെറുതുമായ കാര്യങ്ങളൊന്നും പറയുന്നു പരീക്ഷയെ മുൻനിർത്തിയല്ല. ഇത് നിങ്ങൾക്കൊന്ന് കേൾക്കാനും മനസ്സിലാക്കാനും എങ്ങനെ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം അനുഭവത്തിൽ വന്നു അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന എന്നുള്ളതേ ഉള്ളൂ. വിശദമായ പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇന്ന് അതിന്റെ റെഫറൻസ് എല്ലാം നിങ്ങൾക്ക് മെറ്റീരിയൽസ് എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. പ്രകാശത്തിലേക്കെന്നുള്ള പുസ്തകം, അതോടൊപ്പം തന്നെ ജോഷുവാസിന്റെ കളറകില ഷമ്മാസിന്റെ പ്രത്യാശാകിരണങ്ങൾ എന്നുള്ള പുസ്തകം, പഴയ നിയമത്തിന് ഒരു ആമുഖം, അത് രണ്ടും മലയാളവും ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് നാളെ നിങ്ങൾക്കത് നമ്മുടെ സെക്രട്ടറിമാർക്കെല്ലാം അയച്ചു കൊടുത്തു കഴിഞ്ഞു, നിങ്ങൾ അവർ ഫോർവേഡ് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ടവർക്ക് അങ്ങനെ റെഫർ ചെയ്യാം. കാനനൈസേഷൻ എന്നുള്ള കാര്യം നമ്മളത് പഠിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് ഞാൻ ഇനിയും തുടർന്ന് നമുക്കിനിയുള്ളത് നമുക്ക് ഈ വേദപുസ്തകത്തോടുള്ള സഭയുടെ ആറ്റിറ്റ്യൂഡും, അത് വേദപുസ്തകത്തിൽ തന്നെ കുറച്ച് വാക്യങ്ങൾ മനസ്സിലാക്കുക, പിന്നെ ആരാധനയിൽ നമ്മൾ ദൈവത്തിന്റെ വചനം, വേദപുസ്തകത്തിൽ നിന്നുള്ള കൊട്ടേഷൻ, അങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. എന്നാൽ ഇൻ ബിറ്റ്വീൻ ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാന്ന് ആദ്യം വിചാരിച്ച ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് എനിക്ക് വൈകുന്നേരം വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണല്ലോ എല്ലായിടത്തും പ്രവർത്തിക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അഭിവാഞ്ച വീണ്ടും മനസ്സിൽ തന്നു. അത് ഒന്ന് രണ്ട് പേർക്കൊക്കെ അതൃപ്തി തോന്നിയാലും ചരിത്രം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതൃപ്തി തോന്നിയാലും ബാക്കി എത്രയോ പേര് അതിനുവേണ്ടി യഥാർത്ഥമായി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടാവും. അപ്പൊ അവരെ ഒന്ന് മുൻനിർത്തി ആരെ അവഗണിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഒരു പക്ഷേ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ് അത്രേ ഉള്ളൂ അത് ഞാൻ പറയാനെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പക്ഷെ അത് പറയാതെ പോകാൻ പറ്റത്തില്ല എനിക്ക്. അതുകൊണ്ട് അതിന്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയൊക്കെ നടന്നു എന്നുള്ളതും കൂടി ഒന്ന് ചെറുതായി ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് പരാമർശിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു പഴയ നിയമത്തിന്റെ ഒക്കെ അറമൈക് വേർഷൻ തർഗവും, അതുകൂടാതെ ഗ്രീക്ക് വേർഷൻ സെപ്റ്റജന്റ്, സിറിയക് വേർഷൻ പെഷീത്ത, ലാറ്റിൻ വേർഷൻ വൾഗേറ്റ്. ഈ നാല് കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. അതിന് മുൻപും ശേഷമൊക്കെ ഉണ്ടായ ട്രാൻസ്ലേഷനെ പറ്റി ഒന്ന്, മുൻപുണ്ടായത് ഹീബ്രു ബൈബിള്, മെസോറട്ടിക് ബൈബിള്, സമരിയൻ ബൈബിള്, ന്യൂ തനാക് ബൈബിള്, അതൊക്കെ ഞാൻ ജസ്റ്റ് പരാമർശിച്ചു പോയതേ ഉള്ളൂ. ഈ പ്രധാനപ്പെട്ട നാല് വേർഷൻസ് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. അതിനുശേഷം ഈ പുതിയ നിയമവും പഴയ നിയമവും എല്ലാം ഒന്ന് കാനനൈസ് ചെയ്തു. ഏകദേശം 400-500 വർഷങ്ങളിൽ ഏകദേശം അതിന്റെ ഒരു പട്ടികയൊക്കെ ഒന്ന് റെഡിയായി. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഈ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ മലയാളത്തിൽ ബൈബിൾ എഴുതി കിട്ടാനുണ്ടായ സാഹചര്യത്തിലേക്ക് ഒന്ന് വെളിച്ചം വീശാനായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഇൻഡിജിനസ് ലാംഗ്വേജസ്, അല്ലെങ്കിൽ ഈ അതാത് പ്രാദേശിക ഭാഷകളിൽ ഇത് തർജ്ജമ ചെയ്യപ്പെട്ടതിന്റെ ചെറിയൊരു ഹിസ്റ്ററിയിലൂടെയാണ് പോകുന്നത്. പക്ഷെ അത് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. പക്ഷെ അത് പറയാതിരിക്കാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞു പോകുന്നു. ഈ പ്രധാനപ്പെട്ട ഈ രണ്ട് ഭാഷകളിൽ, സ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞു, വെസ്റ്റേൺ ചർച്ച് എന്നുള്ളത് ലാറ്റിൻ അവരുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള കത്തോലിക്ക സഭ, അത് വൾഗേറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. സുറിയാനി സഭ, ഈസ്റ്റേൺ ചർച്ച് എന്ന് പറയുന്നത് സിറിയൻ ലിറ്റർജിക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള സുറിയാനി സഭ, അത് സുറിയാനിയാണ് ലിറ്റർജിക്കൽ ലാംഗ്വേജ്, നമ്മളൊക്കെ അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഗീതാ ബൈബിൾ, ഇങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ബൈബിൾ ഒന്ന് ഓർക്കുക. പിന്നെ അതിൽ നിന്നുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ, ഈ ഭാഷാന്തരം പ്രധാനമായിട്ടും ഉണ്ടായത് വെസ്റ്റേൺ ചർച്ചിലാണ്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. എസ്പെഷ്യലി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയിലേക്ക് ഈ വൾഗേറ്റിൽ നിന്നൊരു മാറ്റം ഉണ്ടായി. മാറ്റം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇത് പ്രാദേശിക ഭാഷകളിലേക്ക്, പിന്നീട് ഇംഗ്ലീഷിൽ നിന്നാണ് പ്രധാനമായിട്ടും പ്രാദേശിക ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെടുന്ന, ട്രാൻസ്ലേഷൻ നടക്കുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. എഫേസ്യ ലേഖനം 6:17 വാക്യത്തിൽ നമ്മൾ എഫേഷ്യൻ ചാപ്റ്റർ നമ്പർ 6 വേഴ്സ് നമ്പർ 17 ഇതവിടെ വായിക്കുന്ന എഫേസ്യർ 6:17.
രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ.
മതി മതി മതി, ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ കൈക്കൊള്ളുവിൻ. ദൈവത്തിന്റെ വചനം ആത്മാവിന്റെ വാള, അത് വെട്ടി നിരത്തി തടസ്സങ്ങളെല്ലാം നീക്കി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മളെ വഴി കാണിച്ച് മുൻപിലേക്ക് കൊണ്ടുപോകുന്നതാ. ആത്മാവിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനം എന്നുള്ള ആത്മാവിന്റെ വാൾ, അതൊരു അടിസ്ഥാന വാക്യമായിട്ട് ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് രണ്ടർത്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളെയും ആത്മാവിനെയും ഹൃദയത്തിന്റെ വിചിന്തനങ്ങളെയും മജ്ജയും മാംസത്തെയും ഒക്കെ വേറുപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, അല്ലെ, ഹൃദയത്തിന്റെ ചിന്തകളെയും നിരൂപണങ്ങളെയും ഒക്കെ നമുക്ക് ഒളിവാക്കി തരുന്നതുമാണെന്നുള്ള ഇബ്രായ ലേഖനത്തിലെ വാക്യമുണ്ട്. അപ്പം ദൈവത്തിന്റെ വചനം വളരെ ശക്തിയോടെ മുന്നേറാൻ തുടങ്ങി. അത് ഈ വൾഗേറ്റ് എന്ന് പറയുന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നും ഷീത്ത എന്നുള്ള സുറിയാനി ഭാഷയിലുള്ള ബൈബിളിൽ നിന്നും അതിനൊരു മാറ്റം ഉണ്ടാകുന്നു. എസ്പെഷ്യലി ഈ വൾഗേറ്റിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ചില കാര്യങ്ങളിലൂടെ നമുക്ക് പെട്ടെന്നൊന്ന് പോകാം. ഇംഗ്ലീഷിലേക്കുള്ള വിവർത്തനം, ഞാൻ ഈ വിഷയം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെയും മനസ്സിൽ അപഗ്രഥിച്ചിരുന്ന ഒരു ചിന്ത, ഈ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ 1517 റിഫോർമേഷൻ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഇംഗ്ലീഷിലേക്ക് ആദ്യമായിട്ട് വിവർത്തനം നടന്നതെന്നായിരുന്നു എന്റെ ഒരു പരിമിതമായ ചിന്ത. എന്നാൽ വിഷയം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല, അതിനു മുൻപേ ഇംഗ്ലീഷിലേക്ക് ഭാഗികമായി വിവർത്തനങ്ങൾ നടന്നു. ആ വിവർത്തനങ്ങൾ നടന്നത് ഈ കത്തോലിക്ക സഭയിൽ തന്നെയാണ്. കത്തോലിക്ക വൾഗേറ്റിൽ നിന്നാണ് വിവർത്തനങ്ങൾ നടന്നത്. അതിനുവേണ്ടി ഉണ്ടായ രണ്ട് മൂന്ന് ശ്രമങ്ങൾ, എന്നാൽ വലിയ രീതിയിലുള്ള ട്രാൻസ്ലേഷൻ നടന്നത് ഈ 1517 ശേഷമാണ്, റിഫോർമേഷന് ശേഷമാണ് തീർച്ചയായിട്ടും. എന്നാൽ അതിനു മുമ്പ് നടന്ന പ്രധാനപ്പെട്ട ചില വിവർത്തനങ്ങൾ, ഇതൊന്നും പരീക്ഷയ്ക്ക് വരുന്നതല്ല കേട്ടോ, നിങ്ങൾ പരീക്ഷ എന്ന് പറഞ്ഞ് പേടിച്ചൊന്നും ഇരിക്കരുത്. ഇത് നിങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി ജസ്റ്റ് ചുമ്മാ ഇരുന്ന് കേട്ടാ മതി, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ടേക്ക് ഇറ്റ് ഈസി, അത് നേരത്തെ പറയുന്നു. അയ്യോ ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ 70 വയസ്സായ അമ്മച്ചിമാര് ഇതെല്ലാം പഠിക്കണോ, ഞങ്ങള് വേറെ ഒത്തിരി സമയമില്ലാത്ത ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇതെല്ലാം പഠിക്കാനായിട്ട് അയ്യോ 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 അയ്യോ, അങ്ങനൊന്നും ഇല്ല. ഇത് വളരെ സ്വസ്ഥമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ഉണ്ടായത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. പിന്നെ പരിമിതികളുണ്ടല്ലോ, എനിക്കും പരിമിതികളൊക്കെ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചേർന്ന് എങ്ങനെ നമ്മുടെ ഈ മലയാളത്തിൽ ഇത് എഴുതി കിട്ടി എന്നുള്ളതൊന്ന് ചിന്തിക്കുക. ഈ ട്രാൻസ്ലേഷന് ആദ്യം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് വരുന്നത് കാട്ട്മൺ എന്ന് പറയുന്ന ഒരു കവിയ, അത് ആംഗ്ലോ സാക്സൺ ഭാഷയിലാണ് അതിന്റെ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഈ ലാറ്റിനിൽ നിന്ന് വൾഗേറ്റിൽ നിന്ന് കാട്ട്മൺ എന്ന് പറയുന്ന കവി ബൈബിൾ ഭാഗങ്ങൾ ആസ്പദമാക്കി രചിച്ച കവിതകളാണ് ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് പുറത്തു വന്നത്. അപ്പം കറക്റ്റ് ഒരു ട്രാൻസ്ലേഷൻ അല്ല, പക്ഷെ ബൈബിളിൽ നിന്നുള്ള ചില പോയറ്റിക് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. അത് കാട്ട്മണാണ് അത് പ്രധാനമായിട്ടും വിവർത്തനം നിർവഹിച്ച് ഇംഗ്ലീഷിലേക്ക് ബൈബിൾ ഒന്ന് കൊണ്ടുവരുന്നതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അത് AD 657 and 684 ഇതിനിടയ്ക്കാണ് അദ്ദേഹം ഈ കവിത ഇംഗ്ലീഷ് ഭാഷയിലേക്ക് രചിക്കുന്നത്. 1066 AD 1066 മുമ്പുള്ളതിനെ ഓൾഡ് ഇംഗ്ലീഷ് എന്നും 1066 through 1500 വരെ മിഡിൽ ഇംഗ്ലീഷ് എന്നും 1500 through 1800 വരെ മോഡേൺ ഇംഗ്ലീഷ് എന്നും ആഫ്റ്റർ 1800 1800 മുതലുള്ളത് ഏർലി മോഡേൺ ഇംഗ്ലീഷ് എന്നും അല്ലെങ്കിൽ നവാധുനിക ഇംഗ്ലീഷ് എന്നും ഒക്കെ ഒന്ന് പ്രധാനമായിട്ടും വിഭജിക്കാം. അതിൽ ഞാൻ പറഞ്ഞല്ലോ 657 through 684 ഈ കാട്ട്മൺ ചില കവിതകളൊക്കെ രചിച്ച് ഇംഗ്ലീഷിലേക്ക് സ്പെഷ്യലി ആംഗ്ലോ സാക്സൺ ലാംഗ്വേജിൽ അദ്ദേഹം കവിത രചിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഓൾഡ് ഇംഗ്ലീഷിലാണ്, ഞാൻ പറഞ്ഞത് ആംഗ്ലോ സാക്സൺ ആണ്, ഓൾഡ് ഇംഗ്ലീഷിലാണ് എന്നുള്ളത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമതായിട്ട് ആളുടെയും ബൈബിളിന്റേതായിട്ടൊരു ട്രാൻസ്ലേഷൻ ഉണ്ടാകുന്നത് സങ്കീർത്തനങ്ങൾ സാംസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതാണ് ഒരു ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ആദ്യമായിട്ട് നടക്കുന്നത്. ആളുടെയും ALDHELM ആളുടെയും ബൈബിൾ, ഇത് ഷെർബോണിലെ ബിഷപ്പായിരുന്ന ആളുടെയും ആണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് സാംസ് ആണ് പ്രധാനമായിട്ടും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഇത് ഇംഗ്ലീഷ് ബൈബിൾ ചരിത്രത്തിന്റെ ഒരു തുടക്കം, ട്രാൻസ്ലേഷന്റെ ഒരു തുടക്കം ആണെന്ന് പറയാം. ഈ കാട്ട്മൺ കവിതകളാണ് എഴുതിയത് ബൈബിൾ സംഭവങ്ങളെ ആസ്പദമാക്കി. എന്നാൽ ബൈബിളിന്റെ ഡയറക്റ്റ് ഒരു ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് നടക്കുന്നത് ആൾഡേമാണ്. അതിന്റെ കാലഘട്ടം 639 through 709 അതാണ് ആൾഡേമിന്റെ കാലഘട്ടം. അദ്ദേഹം ബിഷപ്പായിരുന്നു. അദ്ദേഹമാണ് സങ്കീർത്തനങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. ഇനിയും കുറച്ചുകൂടി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഈ ബൈബിളിന്റെ കൂടുതൽ ഭാഗങ്ങൾ ട്രാൻസ്ലേഷൻ നടക്കുന്നത് അത് ആംഗ്ലോ സാക്സൺ ബൈബിൾ എന്ന് പറഞ്ഞു തന്നെയാണ്. ആംഗ്ലോ സാക്സൺ ബൈബിൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വെനറബിൾ ബെദൈ എന്ന് പറയുന്ന സന്യാസിയിലെ ഒരു സന്യാസിയാണ് അദ്ദേഹം. അദ്ദേഹവും ഈ ട്രാൻസ്ലേഷൻ നടത്തുന്നത് ഇൻ ബിറ്റ്വീൻ AD 673 and 735 ഇതിനിടയ്ക്കാണ് അദ്ദേഹം ഇതിന്റെ പരിഭാഷ പൂർത്തിയാക്കുന്നത്. ഇദ്ദേഹമാണ് ഇംഗ്ലീഷ് ബൈബിൾ ചരിത്രത്തിന്റെ പിതാവ് എന്ന അപരനാമത്തിലാണ് വെനറബിൾ ബെദൈ. ബെദൈ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സന്യാസിയാണ്. സെയിന്റ് ബെദൈ, വെനറബിൾ ബെദൈ എന്നൊക്കെ നാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം തികഞ്ഞ ഒരു പണ്ഡിതനും ആത്മീയ ആചാര്യനും ഗുരുതുല്യനുമായിരുന്നു. അദ്ദേഹം എഴുതിയ തർജ്ജമ വളരെ പ്രത്യേകതയുള്ളതാണ്. ഞാനത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് സ്വയമായിട്ട് എഴുതുന്നതിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സഹപ്രവർത്തകർക്ക് പറഞ്ഞുകൊടുത്ത അദ്ദേഹം എഴുതിച്ചത്. അങ്ങനെ എഴുതുമ്പോൾ സഹപ്രവർത്തകരോട് അദ്ദേഹം വേഗത്തിൽ എഴുതാനായിട്ട് പെട്ടെന്ന് എന്ന് പറഞ്ഞ് കൂടെ സമയമില്ല, വേഗം വേഗം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒടുവിൽ എഴുതിക്കൊണ്ടിരുന്ന ബൈബിൾ പുസ്തകത്തിന്റെ ഒരു അധ്യായം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇനി ഒരു അധ്യായം കൂടിയല്ലേ ഉള്ളൂ, പെട്ടെന്ന് എഴുതൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാന അധ്യായത്തിന്റെ അവസാന വാക്കും കൂടി പറഞ്ഞു കൊടുത്തിട്ട് ശരി എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. നമ്മൾ ഈ സംഭവമൊക്കെ പഠിക്കുമ്പോഴേ അതും എത്രമാത്രം ഓരോരുത്തർ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊന്നറിയാൻ നിങ്ങളും കൂടെ അറിയാനായിട്ട് ഒന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതായിരുന്നു വെനറബിൾ വെറയുടെ ജീവിത ദൗത്യം. അദ്ദേഹം ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന് വേണ്ടി വളരെയേറെ താല്പര്യപൂർവ്വം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഓൾമോസ്റ്റ് ഹോൾ ബൈബിൾ തന്നെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ അതും ഈ 600s. പിന്നീട് ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, അങ്ങനെ ഈ ഒരു വേണമെങ്കിൽ രണ്ട് ട്രാൻസ്ലേഷനുകൾ എന്ന് പറയാം, ആൽഡൈൻ ബൈബിളും ആംഗ്ലോ സാക്സൺ ബൈബിൾ ബൈ സെയിന്റ് ബെദേ ഓർ വെനറബിൾ ബെദേ, ഈ രണ്ട് ട്രാൻസ്ലേഷൻ. പിന്നീട് നമ്മൾ പറയുന്ന 1517 റിഫോർമേഷനിലേക്ക് വരുന്നതിന് മുൻപ് റിഫോർമേഷന്റെ ദ ഫാദർ ഓഫ് റിഫോർമേഷനോ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ ഓഫ് ദി റിഫോർമേഷൻ, മോർണിംഗ് സ്റ്റാർ ഓഫ് ദി റിഫോർമേഷൻ എന്ന് പറയുന്നത് ജോൺ വിക്ലിഫ് ആണ്. അദ്ദേഹം കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനാണ്, പുരോഹിതനും പണ്ഡിതനും ഒക്കെയാണ് ജോൺ വിക്ലിഫ്. നിങ്ങൾക്കറിയാം, ഇനി വിക്ലിഫിനെ നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്, മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ള ജോൺ വിക്ലിഫ്. ജോൺ വിക്ലിഫ് ബൈബിൾ അദ്ദേഹത്തിന്റെ കാലഘട്ടം 1320 and 1384 ഇൻ ബിറ്റ്വീൻ 1320 and 1384 ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം വിക്ലിഫ്. അദ്ദേഹമാണ് ഈ 1500s റിഫർമേഷൻ ഉണ്ടാകുമ്പോ ഈ സത്യത്തിൽ തുടങ്ങി വെച്ചത് ഈ ജോൺ വിക്ലിഫ് ആണ്. ഈ റിഫർമേഷന്റേതായിട്ടുള്ള ചിന്തകള് തുടങ്ങി വെച്ചത്, നമ്മൾ പറയുന്നത് മാർട്ടിൻ ലൂതറാണ് അതിന്റെ പിതാവ് എന്നുള്ളത് ശരിയാ, അദ്ദേഹത്തിന്റെ പേരിലാണ് അട്രിബ്യൂഷൻ. പക്ഷെ ജോൺ വിക്ലിഫ് ആണ് അതിലേക്ക് അതിലേക്കൊരു വാതായനം തുറന്നു വെച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ബൈബിൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഴുവൻ ബൈബിളും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ഇദ്ദേഹമാണ്. 1320s and 1384 ഇടയ്ക്ക് ഈ ബൈബിൾ വിക്ലിഫ് ബൈബിൾ എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നു. ലത്തീൻ ബൈബിളായ വൾഗേറ്റിൽ നിന്നാണ് പരിഭാഷ നടത്തിയത്. 1380 പുതിയ നിയമവും 1382-83 പഴയ നിയമവും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. കയ്യെഴുത്ത് പ്രതിയായിട്ട് ഒന്നിച്ച് കുത്തിക്കെട്ടി കവർ എടുത്ത പുസ്തകമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു. അന്ന് അച്ചടി സമ്പ്രദായം ഇല്ലാത്തതിനാൽ ബൈബിൾ പ്രതികളെ സ്വന്തമാക്കാൻ അധികം ആളുകൾക്ക് കഴിയുമായിരുന്നില്ല. പിന്നെ കൂലി കൊടുത്ത് വാടകയ്ക്കെടുത്ത് വായിക്കുകയായിരുന്നു പതിവ്. കുറച്ചുപേരൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ എഴുതും, പക്ഷെ അത് കൂലി കൊടുത്ത് വാടകയ്ക്കെടുത്ത് വായിക്കണം. അന്ന് ബാർട്ടർ സമ്പ്രദായം ഉണ്ടായിരുന്നതുകൊണ്ട് പണത്തിന് പകരം മറ്റെന്തെങ്കിലും നൽകിയിട്ടാണ് ക്രയവിക്രയമൊക്കെ നടന്നിരുന്നത്. ബൈബിൾ വായിക്കാനുള്ള താല്പര്യം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് പരാമർശിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ വിക്ലിഫിന് സത്യത്തിൽ റോമൻ സഭാ നേതാക്കളിൽ നിന്നും ഭരണ നേതാക്കളിൽ നിന്നും, റോമൻ സഭയുടെ നേതാക്കന്മാർ തന്നെയാണല്ലോ റോമ ചക്രവർത്തിമാരെ പോലെ തന്നെ ഭരിക്കുകയും ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ, ഞാൻ ഒത്തിരി ചരിത്രങ്ങൾ പറഞ്ഞ സമയങ്ങളായിരുന്നില്ല. അപ്പോ ഇപ്പോഴും അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, മാർപ്പാപ്പ തന്നെയാണ് രാഷ്ട്രീയ നേതാവ് എന്നുള്ളത് നിങ്ങൾക്ക് അറിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത് ശക്തമായിരുന്നു. അപ്പോൾ വിക്ലിഫിന് വളരെയേറെ പ്രയാസം നേരിടേണ്ടി വന്നു. അങ്ങനെ വിക്ലിഫ് തന്റെ പരിഭാഷയിലൂടെ ബൈബിളിനെ അദ്ദേഹം ജനകീയമാക്കി. അന്നത്തെ കത്തോലിക്ക സഭയും പോപ്പിന്റെ ആധിപത്യത്തെയും ഒക്കെ പേപ്പസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫാലിബിലിറ്റി ഓഫ് പോപ്പ്, അദ്ദേഹത്തിന്റെ തെറ്റിക്കൂടായ്മ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നുള്ള ചിന്ത, അതെല്ലാം വളരെയേറെ പ്രതിസന്ധിയിലാക്കി. അന്ന് അന്നത്തെ നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷയായിട്ട് വസ്തുവകകള്, ഭൂമി, ആടുമാടുകൾ ഇവ ഗവൺമെന്റ് കണ്ടുകെട്ടി ബൈബിള് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരെ അഗ്നിക്കിരയാക്കി. 1324 ഇംഗ്ലണ്ടിലെ ഹിപ്സ്വെല്ലിൽ ജനിച്ച ജോൺ വിക്ലിഫ് 83 അദ്ദേഹത്തിന്റെ പരിഭാഷ പൂർത്തിയാക്കി. അദ്ദേഹം സാധാരണ മരണമാണ് ഭരിച്ചത് എങ്കിലും റോമൻ മതമേധാവികള് അദ്ദേഹത്തെ അവിടെയുള്ള പക കെട്ടടങ്ങിയിരുന്നില്ല. പോപ്പിന്റെ അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് ജോൺ വിക്ലിഫിന്റെ ശവകുടീരം കുഴിച്ച് അസ്ഥിശകലങ്ങൾ പെറുക്കിയെടുത്ത് ചുട്ടുചാമ്പലാക്കി. ഇത് പിന്നീട് മുന്നോട്ട് ഈ ഒരു റോമൻ കത്തോലിക്ക സഭയുടെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരോടുള്ള ഈ ഒരു ദേഷ്യം എല്ലാ കാലഘട്ടത്തിലും നിലനിന്നിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ചില ചിത്രങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ബൈബിളിന്റെ മേലിൽ വലിയൊരു ചങ്ങലയിട്ട് വെച്ചിരുന്ന ചിത്രം പലയിടത്തും ചിലരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് പഠിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോ വിക്ലിഫ് ബൈബിളിന്റെ ഉത്ഭവകാലത്തെ ഒരു മനോഹരമായ പ്രതി ലണ്ടനിലെ ബൈബിൾ സൊസൈറ്റി ലൈബ്രറിയിൽ ഒരു ഗോൾഡൻ കവറിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, ബൈബിളിന്റെ ചരിത്രത്തിൽ എരിയുന്ന തീച്ചോളെ അതിജീവിച്ച് മുന്നേറിയ ജോൺ വിക്ലിഫ് ബൈബിളിൽ നിന്നും സജീവമായി നിലകൊള്ളുന്നു. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തെല്ലാം ശരിയാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത്. ട്രാൻസ്ലേഷനകത്ത് ധാരാളം മിസ്റ്റേക്കുകൾ ഇവർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടിയുള്ള അവരുടെ താല്പര്യം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ മേലാത്ത, ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു ബൈബിളാണ് വില്യം ചിഞ്ചൽ ബൈബിൾ എന്ന് പറയും, ചിഞ്ചൽ ബൈബിൾ. അതാണ് ഈ ഒത്തിരി തെറ്റുകൾ അതിനകത്തുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം മാത്രം ഞാൻ പോസിറ്റീവായിട്ടൊന്ന് അവതരിപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ നമ്മുടെ സഭയ്ക്ക് ബൈബിളിനോടുള്ള ആറ്റിറ്റ്യൂഡ് പഠിക്കുന്ന സമയത്ത് നമുക്കത് പിന്നീട് എപ്പോഴേലും പഠിക്കാം. ഈ വില്യം ചിഞ്ചൽ എന്ന് പറയുന്നത് ഏകദേശം 16th century എന്ന് പറയാം. അദ്ദേഹം ജനിച്ചത് 1494 മരിക്കുന്നത് 1536. അപ്പൊ ആ കാലഘട്ടത്തിനിടയ്ക്ക് അദ്ദേഹം വളരെ ശക്തമായിട്ട് ഈ വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തയാളാണ്. അപ്പൊ 16th century തുടക്കം. അതിലെ വില്യം ചിഞ്ചലിന്റെ ഈ ട്രാൻസ്ലേഷൻ നിങ്ങൾക്കറിയാം, 1570s മാർട്ടിൻ ലൂതറും റിഫോർമേഷനും വളരെ ശക്തമായ കാലഘട്ടത്തിലാണ് ഈ വില്യം ചിഞ്ചല് ഈ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പിന്നീട് കാൾവിനും സിംഗ്ലിയും ഒക്കെ ധാരാളം പേരുകൾ അങ്ങനെയുണ്ട്. എന്നാൽ ഈ ചിഞ്ചൽ ബൈബിള് അദ്ദേഹം 16th century തുടക്കത്തിൽ ഇംഗ്ലീഷ് പരിഭാഷകളിൽ വില്യം ചിഞ്ചലിന്റെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നു. സാധാരണ ജനങ്ങളെ വിശ്വാസത്തിലും സത്യത്തിലും പ്രബുദ്ധരാക്കുന്നതിന് തിരുവചനം മാതൃഭാഷയിൽ നൽകാതെ സാധ്യമല്ലെന്ന് ചിഞ്ചലിന് മനസ്സിലായി. അദ്ദേഹം കൊച്ചു കുഞ്ഞു പോലും തിരുവചനത്തെ കുറിച്ച് പുരോഹിതന്മാരെ പോലെ തന്നെ അറിവുണ്ടാകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വില്യം ചിഞ്ചൽ നടത്തിയ ബൈബിളിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ചിഞ്ചൽ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ട്രാൻസ്ലേഷൻ ഉണ്ടായ സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബൈബിളിൽ ഇല്ലാത്തതെല്ലാം തെറ്റ് എന്ന് പറയാനുള്ളൊരു താല്പര്യം ഈ റിഫോർമേഷൻകാർക്കുണ്ടായി. നവീകരണക്കാർക്ക് ബൈബിളിൽ ഇല്ലാത്തതെല്ലാം തെറ്റ്. അതിനവരെ അവതരിപ്പിച്ച മൂന്ന് വാക്കുകൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. സോളാ സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ അലോൺ, എഴുതിയത് മാത്രം മതി. 2, സോളാ ഗ്രേഷ്യ, ദൈവകൃപ മാത്രം. 3, സോളാ ഫിഡെ, വിശ്വാസം മാത്രം. ഈ സോളാ ഗ്രേഷ്യയും സോളാ ഫിഡെയും രണ്ട് സ്കൂളുകളായിട്ട് പഠിപ്പിച്ചു പോയതാണെങ്കിൽ ഈ മൂന്ന് വാക്കുകൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോളാ സ്ക്രിപ്ചുറ, സോളാ ഗ്രേഷ്യ ആൻഡ് സോളാ ഫിഡെ. ഇത് ഈ റിഫോർമേഷൻകാരെ പഠിപ്പിച്ചതായ കാര്യമാണ്. അപ്പോൾ അന്ന് വരെയുള്ള പുരോഹിത്തുകളെല്ലാം എതിർക്കുന്നതിന് വേണ്ടി പൗരോഹിത്യത്തെയും മധ്യസ്ഥ പ്രാർത്ഥനയും മാതാവിനെയും പരിശുദ്ധന്മാരുള്ള മധ്യസ്ഥത ഇതെല്ലാം എതിർക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു റിഫോർമേഷൻകാരുടെ ഉത്സാഹം. അപ്പോ ഈ വില്യം ചിഞ്ചലിന്റെ ബൈബിളില് മനഃപൂർവ്വമായി അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും കൂടി ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ബൈബിളിൽ കുത്തിത്തിരിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു രീതിയിലും നമുക്ക് വില്യം ചിഞ്ചലിന്റെ ബൈബിളിനെ സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. എങ്കിൽ പോലും അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളത് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം ചെയ്തത് സത്യത്തിൽ നീതീകരിക്കാനാവാത്ത തെറ്റുകളാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ എന്നാൽ പോലും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഒരു താല്പര്യം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പഴയ നിയമത്തിന്റെ തർജ്ജമയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പിടിക്കപ്പെട്ടു. 500 1535 അത് അദ്ദേഹം 500 തടങ്കലിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. 1536 ഒക്ടോബർ 6 ഒരു ഫ്രൈഡേ ആണ് ഇംഗ്ലണ്ടിലെ അന്നത്തെ രാജാവായിരുന്ന ഹെൻറി എട്ടാമൻ അദ്ദേഹത്തെ വലിയൊരു മരക്കുറ്റിയിൽ ബന്ധിച്ച് മർദ്ദിച്ച് അവസനാക്കിയിട്ട് ചുട്ടുകരിച്ചു കളഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, റിഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉടലെടുത്തു, നവീകരണ പ്രസ്ഥാനം. അത്രയും നാളുണ്ടായിരുന്ന കത്തോലിക്ക സഭയിലെ പുഴുക്കുത്തുകൾക്കെതിരായിട്ട് ഒരു പുതിയ പ്രസ്ഥാനം ജർമ്മനി കേന്ദ്രമാക്കി ഉണ്ടായി. പരസ്യമായിട്ട് കത്തോലിക്ക സഭയും റിഫർമേഷൻ കാര്യം തമ്മിൽ അടിയുണ്ടായിട്ടുണ്ട്. ധാരാളം ട്വീറ്റുകളൊക്കെ ഉണ്ടായിട്ടാണ്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ട് ഈ ദേഷ്യം ഉണ്ടായി, അതായത് മരക്കുറ്റി ബന്ധിച്ച് കത്തിക്കാനൊക്കെ ഉണ്ടായ സാഹചര്യം എന്തെന്നുള്ളത് പറഞ്ഞു, അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ 1535-36 ഈ സംഭവം ഉണ്ടാകുന്നത്. അദ്ദേഹം ഈ വില്യം ചിന്തലിനെ കത്തിച്ചു കളഞ്ഞു എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കുക. എന്നാൽ അദ്ദേഹത്തിന്റെ അവസാനമായ പ്രാർത്ഥന ദൈവമേ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ കണ്ണുകളെ തുറക്കണമേ എന്നുള്ളതായിരുന്നു. അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ 1537 ഹെൻറി 8 രാജാവ് ചിന്തൽ പരിഭാഷ പൂർത്തിയാക്കിയ പഴയ നിയമത്തിലെ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ബൈബിൾ അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തുകയും ഇംഗ്ലണ്ട് മുഴുവൻ വിതരണം ചെയ്യാൻ അനുവാദം നൽകുകയും ചെയ്തു. അതും ചരിത്രത്തിൽ ഏടികളിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ചിന്തൽ ബൈബിൾ നമുക്ക് അംഗീകരിക്കാൻ പാടില്ല എങ്കിൽ പോലും ഇംഗ്ലീഷിലേക്ക് നടന്ന ഒരു ട്രാൻസ്ലേഷൻ, അതും കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. അപ്പം ജോൺ വിക്ലിഫ്, വില്യം ചിന്തൽ, ഇങ്ങനെ രണ്ടു പേരാണ് പ്രധാനമായിട്ടും ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ നിർവഹിച്ചത്. ഈ അതെ നമ്മുടെ മാർട്ടിൻ ലൂതർ ആണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയതെങ്കിലും അദ്ദേഹത്തിന് കുറച്ചുകൂടി സഭ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ രീതിയിൽ അങ്ങ് കൈവിട്ടു പോകുമെന്ന് അദ്ദേഹവും വിചാരിച്ചില്ല. മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു തീപ്പരി വീണു, അത് കൊടുങ്കാറ്റ് പോലെ അങ്ങ് ആഞ്ഞടിച്ചു. അതാണ് ഈ റിഫോർമേഷൻ എന്ന് പറയുന്നത്. അവര് റിഫോർമേഷൻ എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, വീണ്ടും പറയുന്നു. അവര് നവീകരണം എന്നാണ് അവര് പറയുന്നത്. അവരെ കത്തോലിക്ക സഭ കളിയാക്കി വിളിച്ചത് പ്രൊട്ടസ്റ്റന്റ്സ് എന്ന്. എന്താ പ്രൊട്ടസ്റ്റന്റ്സ് എന്ന് വെച്ചാൽ പ്രതിഷേധകന്മാര്, അതായത് ഇത്രയും നാളുള്ള സിസ്റ്റത്തെ പ്രതിഷേധിച്ച് നിൽക്കുന്ന ആൾക്കാര്. അങ്ങനെയാണ് അവരെ പ്രൊട്ടസ്റ്റന്റ്സ് എന്ന് വിളിക്കാനായിട്ടുണ്ടായ സാഹചര്യം. അവര് പറയുന്ന റിഫോർമേഷൻ നവീകരണക്കാരെന്നാ പറയുന്നത്, നവീകരണം ഉണ്ടാക്കിയവരെന്ന. അപ്പൊ അങ്ങനെ പരസ്യമായ വാഗ്വാദങ്ങളിലേക്കും പോരിലേക്കും ഒക്കെ പോയി. ആ സാഹചര്യത്തിലാണ് ബൈബിൾ ഇംഗ്ലീഷിലേക്ക് കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നീട് കവർഡെയിൽ ബൈബിള്, മാത്യൂസ് ബൈബിള്, ടവർനേഴ്സ് ബൈബിള്, ഗ്രീക്ക് ബൈബിള്, ക്രാൻമേഴ്സ് ബൈബിള്, ജനീവ ബൈബിൾ, ബിഷപ്സ് ബൈബിൾ തുടങ്ങി ധാരാളം ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. റെയിൻസ് ഡുവായ് ബൈബിൾ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ബൈബിളിന്റെ ഒരു വേർഷൻ, അത് നിങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നതല്ല. കിങ് ജെയിംസ് വേർഷൻ അത് നമ്മളൊന്ന് ഒന്ന് പഠിച്ചിരിക്കണം. അതിനു മുമ്പുള്ള ഈ 10-12 വേർഷൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ കിങ് ജെയിംസ് വേർഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. ഈ 1600s ഈ സംഭവം നടക്കുന്നത്. പിന്നെ 100 കൂടെ കഴിഞ്ഞിട്ടാണ് ഈ റിഫോർമേഷൻ ഒക്കെ ഉണ്ടായി. 100 വർഷങ്ങൾക്ക് ശേഷമാണ് ജെയിംസ് ഫസ്റ്റ് ബിക്കെയിം കിങ് ഓഫ് യൂറോപ്പ്. യൂറോപ്പില് രാജാവായതോടുകൂടി അദ്ദേഹം ഇംഗ്ലണ്ടില് ബൈബിൾ വിരോധം പൂർണമായും അവസാനിപ്പിക്കുകയും ബൈബിൾ ഉപയോഗിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനുമുള്ള തടസ്സങ്ങളെല്ലാം മാറുകയും ചെയ്തു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ കിങ് ജെയിംസ് ഫസ്റ്റ് അദ്ദേഹം രാജാവായതോടുകൂടി. എന്നാൽ ഇവയെല്ലാം പല പോരായ്മകൾ ഉള്ള പരസ്പരം പൊരുത്തപ്പെടാത്തവ ആയിരുന്നതിനാൽ, ഇതിന്റെ കാര്യമോ ഈ നേരത്തെ ഉണ്ടായിരുന്ന ധാരാളം, ഞാൻ പറഞ്ഞല്ലോ 10-12 വേർഷൻസ്, അതുകൂടാതെ വേറെ ധാരാളം ഇംഗ്ലീഷ് വേർഷൻസ് ഉണ്ടായി. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള പോലെയല്ല, ഒരു ഇംഗ്ലീഷ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതേ പിടിച്ച് വേറെ എല്ലാ അവരവരുടെ ഇഷ്ടത്തിനും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും മാതാവ് വേണ്ട, മധ്യസ്ഥത വേണ്ട, പാരമ്പര്യം എന്നുള്ള വാക്ക്, അതൊക്കെ നമ്മൾ പഠിക്കും പിന്നീട്. പാരമ്പര്യം എന്നുള്ള വാക്ക് പാരഡോസിസ് എന്നുള്ളതിന് പ്രമാണം എന്ന് മലയാളത്തിലേക്ക് എഴുതിയ പ്രമാണം എന്നാക്കി. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പരിഭാഷകളിൽ അവർ കുത്തിത്തിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ പോരായ്മകളെല്ലാം കണ്ടിട്ട് കിങ് ജെയിംസ് ഫസ്റ്റ് എന്നാ ചെയ്തെന്ന് ചോദിച്ചാല്, അദ്ദേഹം ഈ ഭിന്നതകളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് ഈ കിങ് ജെയിംസ് ഫസ്റ്റ് 1604 ഒരു യോഗം വിളിച്ചു ചേർത്തു. 1604 ഒരു യോഗം വിളിച്ചു. ആംഗ്ലിക്കൻ സഭകൾക്ക് മുഴുവൻ വിശ്വാസ്യവും അംഗീകാരയോഗ്യവുമായ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ബൈബിളിന് ഉണ്ടാകണമെന്ന് അവിടെ കൂടി വന്ന ഡോക്ടർ ജോൺ റെയ്നോൾഡ് അഭിപ്രായപ്പെട്ടു. ഈ അഭിപ്രായം മാനിക്കപ്പെടുകയും 54 ദൈവശാസ്ത്ര പണ്ഡിതന്മാരടങ്ങുന്ന ഒരു സംഘത്തെ ഈ പരിഭാഷയ്ക്കായിട്ട് ജെയിംസ് രാജാവ് തന്നെ നേരിട്ട് നിയോഗിക്കുകയും ചെയ്തു. ലഭ്യമായ പുരാതന ഗ്രീക്ക്, ഹീബ്രു കയ്യെഴുത്ത് പ്രതികളും വിവിധ പരിഭാഷകളും പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കി ഒട്ടും തെറ്റുകൾ കടന്നുകൂടാതെ ഏതാണ്ട് 7 വർഷത്തെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി KJV ബൈബിൾ എന്ന പേരിൽ കിങ് ജെയിംസ് വേർഷൻ ബൈബിള് പ്രസിദ്ധീകൃതമായി. ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ബൈബിളായിട്ട് ഈ അധികൃത തർജ്ജിമ അറിയപ്പെടുന്നു. 1611 ആദ്യ പ്രസിദ്ധീകരണം നടന്നു. ഇന്നും ഔദ്യോഗിക ഒഫീഷ്യൽ ബൈബിളായിട്ട് ഈ ഇംഗ്ലീഷ് ബൈബിൾ, KJVയുടെ ആ ഒരു ഒഫീഷ്യാലിറ്റി മനസ്സിലാക്കാനായിട്ട് പറയുക, അതിന് കൂടുതൽ ഈ ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്നുള്ള പരിഭാഷയായിട്ടല്ല, അദ്ദേഹം ലാറ്റിനും സിറിയക്കും ഒക്കെ നോക്കി, എസ്പെഷ്യലി ഗ്രീക്കും ഹീബ്രുവും തന്നെ നോക്കി, അതും കൂടെ നോക്കിയിട്ട് അതിൽ നിന്ന് പരിഭാഷകള് നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് KJVയുടെ ഒരു പ്രത്യേകത. അതിനുശേഷം അതത്ര ഓർത്തിരുന്നാൽ മതി, അതിനുശേഷം അമേരിക്കൻ KJV ബൈബിള്, കെൻഡിക് ബൈബിള്, KJV റിവൈസ്ഡ് ബൈബിള്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ, മോഫറ്റ് ബൈബിൾ, KB ഫിലിപ്സ് വേർഷൻ ബൈബിൾ തുടങ്ങി ധാരാളം ധാരാളം നൂറുകണക്കിന് ആയിരക്കണക്കിന് വേർഷൻ തന്നെ ഉണ്ടായി. ഗുഡ് ന്യൂസ് ബൈബിള്, അമേരിക്കൻ കാത്തലിക് ബൈബിൾ, ദി ന്യൂ ഇന്റർനാഷണൽ ബൈബിൾ, ലിവിംഗ് ബൈബിൾ, ന്യൂ കിങ് ജെയിംസ് റിവൈസ്ഡ് ബൈബിൾ, ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ബൈബിൾ, 20th century ന്യൂ ടെസ്റ്റമെന്റ്, 21st century KJV ബൈബിൾ എന്ന് പറഞ്ഞ അങ്ങനെ 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 ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇംഗ്ലീഷിൽ തന്നെ ധാരാളം ധാരാളം, ഇപ്പം അക്കൗണ്ട് പറയാനാണെങ്കിൽ ഒരു 125 എൻ്റെ പേര് തന്നെ ഇരിപ്പുണ്ട്. ഞാനതെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ അത്രയും വേർഷൻസ് പിന്നീട് ഇംഗ്ലീഷിൽ നിന്ന് അങ്ങ് ഉണ്ടായി. അതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ കാര്യം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 2 വേർഷൻ ഉണ്ടായെങ്കിലും ഈ റിഫർമേഷൻ, 1517 റിഫർമേഷനാണ് ഇത് ഏറ്റവും കൂടുതൽ അതിന് തുടക്കം കുറിച്ചത്, ജോൺ വിക്ലിഫ് ആണ്. പിന്നീട് ബൈബിൾ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ 1517 ജോൺ വിക്ലിഫ് 1300s ജീവിച്ചിരുന്നത്, അദ്ദേഹം അതിന് തുടക്കം കുറിച്ചു. എന്നാൽ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ പിന്നെ അത് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. അതിനുശേഷം വില്യം ടിൻഡൻ ആണ് ഈ ബൈബിൾ ട്രാൻസ്ലേഷന്റെ കാര്യത്തിൽ അനേകം തെറ്റുകൾ വരുത്തി അദ്ദേഹം അങ്ങ് എങ്കിലും ട്രാൻസ്ലേഷൻ അദ്ദേഹം നടത്തി. ഇപ്പോ അങ്ങനെ ഓർത്തിരിക്കുക, ഇത്രയും കാര്യം മാത്രം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനെ പറ്റി ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് വന്ന ട്രാൻസ്ലേഷനും കൂടി നമുക്കൊന്ന് നോക്കാം, പെട്ടെന്നൊന്ന് നോക്കിപ്പോ. അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ ലാംഗ്വേജസില് ട്രാൻസ്ലേഷൻ നടന്നത്, ദ ഫസ്റ്റ് ലാംഗ്വേജ് ഈസ് തമിഴ്. തമിഴിലാണ് ആദ്യമായി ഒരു ഇന്ത്യൻ ലാംഗ്വേജില്, മലയാളത്തിലല്ല, ആദ്യമായി ഒരു ഇന്ത്യൻ ലാംഗ്വേജില് ട്രാൻസ്ലേഷൻ നടക്കുന്നത് തമിഴിലാണ്. അത് 1728 ബെഞ്ചമിൻ ഷൾട്സ് ആണ് അത് പൂർത്തിയാക്കി, പിന്നീട് അത് പ്രസിദ്ധീകരിക്കുന്നത്. അത് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി, ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. 1728 തമിഴ് ബൈബിൾ ആദ്യമായിട്ട് ഒരു ഭാരതീയ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം ഇംഗ്ലീഷിൽ നിന്നുള്ള ഇന്ത്യൻ ലാംഗ്വേജസിലേക്കുള്ള ട്രാൻസ്ലേഷൻ, അവര് ഉപയോഗിക്കുന്ന ബൈബിളിന്റെ എല്ലാം ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ട് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, പിന്നീട് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, പിന്നീട് ബംഗാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, പിന്നീട് ഹിന്ദി ബൈബിള്, അതിനുശേഷം മറാത്തി ബൈബിള്, അതിനുശേഷം പഞ്ചാബി ബൈബിള്, പിന്നീട് സംസ്കൃത ബൈബിള്, കന്നഡ ബൈബിള് തുടങ്ങി അങ്ങനെ ധാരാളം ബൈബിളുകൾ ഉണ്ടാകുന്നു. അതിനിടയ്ക്ക് മലയാളം ഉണ്ടാകുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരാം. മറ്റ് ഇന്ത്യൻ ഭാഷകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അങ്ങ് തീർത്തേച്ച് മലയാളത്തിലേക്ക് വരാം. പിന്നെ ഗുജറാത്തി ബൈബിള്, ഒറിയ ബൈബിള്, തെലുങ്ക് ബൈബിള്, ആസാമീസ്, കാശ്മീരി, മാർവാറി, കൊങ്കണി തുടങ്ങി, ഡോഗ്രി ബൈബിള്, മണിപ്പൂരി ബൈബിള്, സിന്ധി ബൈബിള്, പാഴ്സി, സന്താളി, ബടക, തോഡ, തുളു, ബാൾട്ടിഷിന, സംഗസ്കാരി, പുരിസ്കഡ്. ഈ ഭാഷയൊക്കെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രവർത്തിച്ചവരോ ചിലപ്പം ട്രാൻസ്ലേറ്റ് ചെയ്തവരോ ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടാകും, അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പഠിക്കാനൊന്നുമല്ല, പരീക്ഷയ്ക്കൊന്നും വരത്തില്ല. അങ്ങനെ ധാരാളം ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പം ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നാഗാലാൻഡിൽ തന്നെ ഏകദേശം 2, 4, 6, 8,
പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഭാഷയിലേക്ക് നാഗ അങ്കാമി നാഗാവോ നാഗ നാഗ ചാങ്ക് കുന്യാക്ക് ലോധ മാവോ എന്ന് പറഞ്ഞ നാഗർ ഭാഷയിൽ തന്നെയുള്ള വേർഷൻസ്, അങ്ങനെ ഒരു ഒട്ടുമിക്ക ഭാരതീയ ഭാഷകൾ നിങ്ങൾക്കറിയാവില്ല, ഞാൻ പറഞ്ഞു ഏകദേശം 600-ഓളം ഭാഷകളുണ്ട് ഭാരതത്തിൽ. ഇപ്പൊ എല്ലാ ഭാഷയിലേക്കും ട്രാൻസ്ലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, അങ്ങനെ ധാരാളം ഭാഷകളിലേക്ക് ഭാരതീയ ഭാഷകളിലേക്ക് എല്ലാം നടന്നു. പക്ഷെ അതിന്റെ തുടക്കം 1700-കളിലാണ്, 1728 തമിഴ് ബൈബിളാണ് ആദ്യമായിട്ട് ഭാരതീയ ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഇനി മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷനും കൂടി നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. മലയാളത്തിലേക്ക് സദൃശ്യവാക്യം 30:5 എന്ന് വായിക്കാവോ? പ്രൊവേർബ്സ് ചാപ്റ്റർ നമ്പർ 30 വേഴ്സ് നമ്പർ 5.
ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാവുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ.
ദൈവത്തിന്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവൻ പരിച തന്നെ. നമ്മളെ സംബന്ധിച്ച് ഈ മലയാളം ഒന്ന് കൈകെട്ടി കഴിഞ്ഞപ്പോഴത്തേനാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ വിശുദ്ധിയിലേക്കൊന്ന് വളരാനുള്ള ഒരു അവസരം നമുക്കുണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം വളരെ മാനിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ അതിലൊക്കെ ചില വീഴ്ചകളും കുറവുകളും ഉണ്ട്, ആ കുറവുകൾ നമ്മളിതിനു ശേഷം പഠിക്കും. പക്ഷെ ഈ പ്രവർത്തിച്ച ആൾക്കാരുടെ എല്ലാം പ്രവർത്തനത്തെ അങ്ങേയറ്റം മാനിച്ചുകൊണ്ടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. 1-ാം നൂറ്റാണ്ട് മുതൽ, അതായത് AD 52 തോമസ് ലീഹ മലയാളത്തിലെ കരയിൽ എത്തിയതിനെ തുടർന്ന് ഇവിടെ ക്രിസ്ത്യാനികൾ വേരുറച്ചു തുടങ്ങിയെങ്കിലും ബൈബിളിനെ കുറിച്ച് നമുക്കങ്ങനെ വലിയ അറിവൊന്നുമില്ലായിരുന്നു. പിന്നീട് കേട്ടറിവായി ക്രമേണ നമ്മുടെ സുറിയാനി ഭാഷയിൽ അതിൽ നിന്ന് കുറച്ച് മലയാളത്തിലേക്കൊക്കെ ഉണ്ടായി, ലത്തീൻ ഭാഷയിൽ നിന്ന് കുറച്ച് ട്രാൻസ്ലേഷൻ ഉണ്ടായി. എന്നാൽ സുറിയാനി ലത്തീനുമായിരുന്നു പ്രധാനമായിട്ടും പുരോഹിതന്മാർക്ക് ലഭിച്ചിരുന്നത്, അത് അവര് സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നു. എങ്കിലും വേണ്ട വിധത്തിൽ അത് എല്ലാവരിലും എത്തത്തില്ലല്ലോ. ഈ 15th century കത്തോലിക്ക മിഷണറിമാര്, മിഷണറിമാരെന്ന് കേട്ട ഉടനെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരെന്ന് അങ്ങ് ചിന്തിച്ചു പോകരുത്. കത്തോലിക്ക മിഷണറിമാര് ധാരാളം പേര് കേരളത്തിൽ വന്നു, അവര് വന്നു. എങ്കിലും ആ സമയത്തും ഈ പറയുന്ന പോലെ ഒരു നല്ല പരിശ്രമം മലയാളത്തിലേക്ക് നടന്നില്ല എന്നുള്ള വസ്തുതയാണ്. എന്നാൽ AD 1585 ഗോവയിൽ വെച്ച് നടന്ന സിനഡ് ഉണ്ട്. 1599 ഡയാംബർ സിനഡ്, ഉദയംപേരൂർ സിനോദോസ് നിങ്ങൾക്കറിയാം. അവിടെയെല്ലാം മലയാളത്തിലേക്ക് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായി. അവരുടെയൊക്കെ മിനിറ്റ്സ് പരിശോധിച്ചാല് ഡയാംബർ സിനഡിലൊക്കെ ഇത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങളുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൽക്കട്ട ചാപ്ലൈനും സറാംപൂർ CMS കോളേജ് വൈസ് പ്രിൻസിപ്പളുമായിരുന്ന റവറന്റ് ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനൻ, നിങ്ങൾക്കറിയാലോ ബുക്കാനൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പള്ളക്കാരുണ്ടെങ്കിൽ ബുക്കാനൻ സ്കൂളൊക്കെ അവിടെ ഉണ്ടല്ലോ. ആ ക്ലോഡിയസ് ബുക്കാനന്റെ കാര്യം തന്നെ, കോട്ടയം കേന്ദ്രമാക്കിയ മിഷണറിമാരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റവറന്റ് ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനൻ 1806 അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തോടെയാണ് മലയാളത്തിലെ ബൈബിൾ പരിഭാഷയ്ക്ക് ഒരു ആരംഭം കുറിക്കപ്പെട്ടത്. മലയാള ഭാഷയിൽ ബൈബിൾ ഇല്ലാത്തതിനാല് ക്രിസ്തീയ സഭയ്ക്കുണ്ടായിരുന്ന നിർജീവാവസ്ഥയിൽ മലയാള ഭാഷയിൽ ബൈബിൾ കിട്ടുന്നതിനും പഠിക്കുന്നതിനും ജനങ്ങൾ കാണിച്ച അഭിവാഞ്ചിയും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ബുക്കാനൻ കേരളം സന്ദർശിക്കുമ്പോഴും മൊത്തം 55 സുറിയാനി പള്ളികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ 55 പള്ളികൾക്ക് ഓരോ ബൈബിൾ ലഭ്യമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ആ സമയത്ത് ബുക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയം തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന വണ്ണം ഇപ്പോൾ പുത്തൻകാവില് കവറടങ്ങിയിരിക്കുന്ന മർത്തോമ ആറാമൻ, അല്ലെങ്കിൽ ദിവനാസ്യസ് 1 പുത്തൻകാവിൽ പള്ളി കവറടങ്ങിയിരിക്കുന്ന തിരുമേനിയ മർത്തോമ ആറാമൻ, അദ്ദേഹം ദിവനാസ്യസുമായിട്ട് ആലോചിച്ച് വിവർത്തന നടപടികൾ ആരംഭിച്ചു. തന്റെ പക്കലുണ്ടായിരുന്ന ഒരു പുരാതന സുറിയാനി വേദപുസ്തകം ഈ ബുക്കാനും കൂടെ വന്നപ്പോഴ് വേദപുസ്തകം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. 1000-ഓളം വർഷങ്ങൾ പഴക്കം ചെന്നതായിരുന്നു ആ ബൈബിൾ എന്ന് വിദഗ്ധന്മാര് പറയുന്നു. ബുക്കാനൻ ഈ സുറിയാനി വേദപുസ്തകം ഷീമയിലെ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി അച്ചടിപ്പിച്ച് അതിന്റെ കൂടുതൽ കോപ്പികൾ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഇൻ ബിറ്റ്വീൻ ഈ ഡയനേഷ്യസിന്റെയും ബുക്കാനിന്റെയും നേതൃത്വത്തില് തമിഴ് മലയാളം ഭാഷാ പണ്ഡിതനായിരുന്ന തിമ്മപ്പ പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇനി നിങ്ങള് വളരെ പ്രാധാന്യത്തോടുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. കായംകുളത്തെ ഫിലിപ്പോസ് റമ്പാച്ചൻ സത്യത്തിൽ മലയാളത്തിലേക്ക് ആദ്യം ഒരു വിവർത്തനം ഉണ്ടാകുന്നത് ഈ ഫിലിപ്പോസ് റമ്പാച്ചനെ തിരുമേനി ഏൽപ്പിച്ചിരുന്ന കാര്യമാണ്. അദ്ദേഹം അത് ചെയ്ത് തുടങ്ങിയിരുന്നതാണ്. എന്നാൽ ഈ ബുക്കാനൻ വന്നപ്പോഴ് അദ്ദേഹത്തോട് ചേർന്ന് ഈ കാര്യങ്ങള് പിന്നീട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോഴും മലയാളത്തിലെ ആദ്യത്തെ ബൈബിളിന്റെ പേര് റമ്പാൻ ബൈബിൾ എന്നുള്ളതാണ്, നിങ്ങൾക്കറിയാം റമ്പാൻ ബൈബിൾ എന്നുള്ളതാണെന്ന് അറിയാം. അപ്പൊ ഈ ഫിലിപ്പോസ് കായംകുളത്തെ ഫിലിപ്പോസ് റമ്പാച്ചനത് തുടങ്ങി കഴിഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം അതിനൊരു ജീവൻ വെച്ച് തുടങ്ങിയത് ഇക്കാലം കൂടി ആഗമനത്തിന് ശേഷമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ റമ്പാച്ചന്റെ കൂടെ സഹായിച്ചിരുന്ന തിമ്മപ്പ പിള്ള, പിന്നീട് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദേവനാസ്യസ് അന്നത്തെ ടൂപ്പ് റമ്പാനെ, മറ്റു ചിലരും ചേർന്ന് മലയാളത്തിലേക്കുള്ള അതിമഹത്തായ പരിഭാഷ ആരംഭിച്ചു. സുറിയാനിയിൽ നിന്ന് ഓരോ പദാനുപദമായി കൃത്യതയോടെയാണ് ജോലി അവർ നിർവഹിച്ചത്. അന്നത്തെ മലയാളം തമിഴിനോട് ഏറെ സാമ്യമുള്ളതായിരുന്നതിനാൽ തമിഴ് ബൈബിളായ ഫേബ്രീഷ്യസ് തർജ്ജിമയും ഈ പരിഭാഷയ്ക്ക് ആധാരമാക്കിയിരുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സുറിയാനി തമിഴ് മലയാളത്തിനോട് സാമ്യം ഉണ്ടായിരുന്നതുകൊണ്ട് തമിഴ് പരിഭാഷയും കൂടി ഒന്ന് അവർ ശ്രദ്ധിച്ചു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. 1807 നാല് സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും കണ്ടനാട്ട് വെച്ച് പൂർത്തിയാക്കിയെങ്കിലും അച്ചടിക്കാൻ കേരളക്കരയിൽ യാതൊരു നിർവാഹവും ഇല്ലാതെ കുറച്ചുനാൾ സൂക്ഷിച്ചു വെച്ചു. കണ്ടനാട് നിങ്ങൾക്കറിയാമല്ലോ, കണ്ടനാട് പാമ്പാക്കട ഈ സ്ഥലങ്ങളൊക്കെ വളരെയേറെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. ഒടുവിൽ ഞാൻ ഒത്തിരി വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് പരാമർശിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ, നമ്മുടെ ആ ചിന്താ വിഷയത്തിൽ തന്നെ നിന്നുകൊണ്ട് പരാമർശിക്കാൻ വേണ്ടി. ഒടുവിൽ 1811 ഈ കയ്യെഴുത്ത് പ്രതി ബോംബെയിൽ എത്തിക്കുകയും ഇല്ലാത്ത മലയാള ലിപികളൊക്കെ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ട് ബോംബെയിലെ കൊറിയർ പ്രസ്സിൽ അച്ചടിക്കുകയും ചെയ്തു. മലയാള അക്ഷരം കുത്തി ഉണ്ടാക്കുന്നതിന് കണ്ടനാട്ടുകാരനായ കൊച്ചിട്ടി എന്ന നസ്രാണിയും കൂട്ടിക്കൊണ്ടാണ് ബുക്കാനും തിമ്മപ്പാപ്പിള്ളയും ബോംബെയിലേക്ക് പോയത്. ഇത് അച്ചടിക്കാനുള്ള കടലാസും മഷിയും സംഭാവനയായി നൽകിയത് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയാണ്. അങ്ങനെ മലയാളത്തിലെ ആദ്യ അച്ചടിച്ച ബൈബിൾ കൈയും കൊണ്ടുള്ള ട്രാൻസ്ലേഷൻ ഫിലിപ്പോസ് റമ്പാച്ചൻ എഴുതി കഴിഞ്ഞിരുന്നു. കൈയും കൊണ്ടുള്ള ട്രാൻസ്ലേഷൻ അച്ചടിക്കുന്ന കാര്യം പറയുന്നു. അച്ചടിച്ച ബൈബിൾ 1811 പ്രസിദ്ധീകരിക്കപ്പെട്ടു. 9.5 നീളം, 8 വീതി, 2 ഖനം, 504 പേജുകളുമാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഈ ആദ്യത്തെ വേദപുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. റമ്പാൻമാർ, എസ്പെഷ്യലി കായംകുളം റമ്പാച്ചന് ടുപ്പ് റമ്പാച്ചൻ അവരൊക്കെ വിവർത്തനം ചെയ്തതിന് റമ്പാൻ ബൈബിൾ എന്ന പേര് ലഭിച്ചു. ബുക്കാനന്റെ നേതൃത്വം ഉണ്ടായിരുന്നാൽ ബുക്കാനൻ ബൈബിൾ എന്ന പേര് ലഭിച്ചു. കൊറിയർ പ്രസ്സിൽ അച്ചടിച്ചതിനാൽ കൊറിയർ ബൈബിൾ, അങ്ങനെ പല പേരുകളിൽ ആദ്യത്തെ ഈ വേർഷൻ അറിയപ്പെടുന്നുണ്ട്. ഈ ആദ്യ വിവർത്തനത്തിന്റെ കോപ്പികൾ ഇന്നത്തെ തൃശ്ശൂര് കൽദായ ബിഷപ്പ് ഹൗസിലും ഒക്കെ ഉണ്ട്. എനിക്ക് നമ്മുടെ പഴയ സെമിനാരിയിലും അതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതൊന്നോടൊന്ന് നോക്കേണ്ടതായ കാര്യമുണ്ട്. ഞാനത് ആധികാരികമായിട്ട് പറയുന്നില്ല, അന്വേഷിച്ചിട്ട് പറയാം. മലയാള ബൈബിള് തർജ്ജമകൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കാനായിട്ട് 1800 മുതൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് പ്രസിഡന്റായിരുന്ന കേണൽ മെക്കാള, പിന്നെ തിരുക്കൊച്ചിയുടെ പ്രതിനിധിയായിരുന്ന കേണൽ മൺട്രോ ഇവരൊക്കെ വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമുക്കതൊന്നും മറന്നുകൂടാൻ പാടില്ലാത്തതാണ്. പരിഭാഷയിലെ സഹായികളായിരുന്നു അവർക്ക്. സ്വന്തം വേതനത്തിൽ നിന്ന് പോലും പണം അവരെ ശമ്പളമായിട്ട് നൽകി സഹായിച്ചു. 1813 തിമ്മപ്പാപ്പിള്ള സ്വതന്ത്രമായിട്ടൊരു മലയാള പുതിയ നിയമം തമിഴിൽ നിന്ന് വിവർത്തനം ചെയ്തെങ്കിലും വീണ്ടും ബോംബെയിലേക്ക് കൊണ്ടുപോയി അച്ചടിക്കാനായിട്ട് അസൗകര്യം നേരിട്ടതിനാൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. തിമ്മപ്പാപ്പിള്ള പിന്നീട് ക്രിസ്തു മതം സ്വീകരിക്കുകയുണ്ടായി എന്നാണ് എന്റെ പരിമിത അറിവ്. പിന്നെ മലയാള ഭാഷയില് വളരെയേറെ അതുല്യമായ സേവനം നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്ത മറ്റൊരു പ്രതിഭാശാലിയാണ് മിഷണറിയായ CMS മിഷണറിയായ ഡോക്ടർ ബെഞ്ചമിൻ ബെയ്ലി. ഇതും പല പലരും ആദ്യം പരാമർശിച്ചു പോകാറില്ല. ഈ രണ്ട് ഈ ബുക്കാനന്റെ കാര്യവും ബെഞ്ചമിൻ ബെയ്ലിയുടെ കാര്യം എല്ലാവരും ഗുണ്ടർട്ട് ബൈബിൾ ഗുണ്ടർട്ട് ബൈബിൾ എന്നാ പറയുന്നത്. ഈ ഗുണ്ടർട്ട് ബൈബിള് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെ കുറിച്ച് കഷ്ടപ്പെട്ടതാ ഞാൻ, അതുകൊണ്ട് അവരെ എടുത്ത് പറയുന്നത്. ഗുണ്ടർട്ട് ബൈബിൾ ഒന്നും അല്ല മലയാളത്തിലെ ആദ്യത്തെ ബൈബിള്. ഈ മലയാളത്തിലേക്ക് ഫിലിപ്പോസ് റമ്പാച്ചനാണ് ആദ്യമായിട്ട് കൈയെഴുത്ത് കുറിയാനിയിൽ നിന്ന് എഴുതി ഉണ്ടാക്കുന്നത് ശ്രീമേനിമാരുടെ നിർദ്ദേശപ്രകാരം. അതാണ് അടിസ്ഥാനം. എന്നാൽ ബുക്കാനനും പിന്നീട് ബെഞ്ചമിൻ ബേലിയുടെയൊക്കെ അവർക്ക് ബോംബെയിലേക്കൊക്കെ പോകാനുള്ള സൗകര്യവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ അതിനുവേണ്ടി ഒരു പിന്നെ ഊർജം ആ കാലഘട്ടത്തിൽ ലഭിച്ചു എന്നുള്ളതാണ്. അത് മറന്നു പോകാൻ പാടില്ല. എല്ലാം ഗുണ്ടർട്ട് ബൈബിൾ ഗുണ്ടർട്ട് ബൈബിൾ എന്ന് പറയരുത്. അതുപോലെ ബെഞ്ചമിൻ ബേലി ഇവരൊക്കെ ബെഞ്ചമിൻ ബേലി പലപ്പോഴും പരാമർശിക്കപ്പെടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്ത് പരാമർശിക്കുന്നത്. ആദ്യ തർജ്ജമയിൽ വന്ന കുറവുകൾ പരിഹരിച്ച് ബൈബിൾ മുഴുവൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഞാൻ ബെഞ്ചമിൻ ബേലിയെ പറ്റി പഠിച്ചപ്പോൾ അദ്ദേഹം മലയാളത്തില് സ്വന്തമായിട്ട് ഈ ലിപികള് തടിയേൽ കുത്തി ഉണ്ടാക്കി എന്നിട്ടാണ് അത് അച്ചടിച്ചത്. നാട്ടിൽ വെച്ച് കോട്ടയത്ത് വെച്ച് നമ്മുടെ പഴയ സെമിനാരിയും സീമസ് കോളേജും ഒക്കെ കേന്ദ്രമാക്കിയുള്ള പ്രവർത്തനങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതെല്ലാം ചരിത്രം എല്ലാം കൂടെ അങ്ങ് പറയണ്ടല്ലോ എന്ന് ഓർത്ത ഇതെല്ലാം വളരെയേറെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആദ്യമായിട്ട് തുടങ്ങുന്നത് പഴയ സെമിനാരിയില്ല കേട്ടോ. പഴയ സെമിനാരിയില്ല ഇന്നും മറന്നു പോകരുത്, അല്ലെ ഓർക്കാതിരിക്കരുത്, അറിയാതിരിക്കരുത്. നമ്മുടെ സഭ കേരളക്കരയ്ക്ക് ചെയ്തിട്ടുള്ള എല്ലാ രീതിയിലും ചെയ്തിട്ടുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളൊന്നും മറന്നു പോകാൻ പാടില്ല. എസ്പെഷ്യലി ഈ ഇവരും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ബെഞ്ചമിൻ ബേലിയെ കൂടി ഒന്ന് പരാമർശിച്ചു പോകുന്നത്. അദ്ദേഹം മലയാളം, സുറിയാനി, സംസ്കൃതം ഈ ഭാഷകൾ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു. ബെഞ്ചമിൻ ബേലി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, മറന്നു പോകാൻ പാടില്ല. അദ്ദേഹം ഇതെല്ലാം പഠിച്ചു. മലയാളത്തിലെ സ്വന്തമായിട്ട് ഈ അക്ഷരങ്ങൾ കൊത്തി ഉണ്ടാക്കി, തടിയെ കൊത്തി ഉണ്ടാക്കി മറ അച്ചിന്മേൽ ആദ്യമായിട്ട് അദ്ദേഹം അത് ട്രാൻസ്ലേഷൻ നിർവഹിക്കാനായിട്ട് ശ്രമിച്ചു, ചെടിമശി വരട്ടാനായിട്ട് ശ്രമിച്ചു. അത്രയ്ക്ക് അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഈ തർജ്ജമയില് പുതിയ നിയമം ഇംഗ്ലീഷിൽ നിന്നും പഴയ നിയമം മൂലഭാഷ എബ്രായയിൽ നിന്നുമാണ് അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ഈ തർജ്ജമയില് കൊച്ചിയിലുണ്ടായിരുന്ന മോശ ഇസർഫാത്തി എന്ന ഹീബ്രു പണ്ഡിതൻ, നിങ്ങൾക്കറിയാലോ അന്ന് ഹീബ്രുവിൽ നിന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം പിന്നെ കൊച്ചിയിലുണ്ട്, യഹൂദന്മാർ ധാരാളം പേര് താമസിക്കുന്നുണ്ട്. എബ്രായ ഭാഷ എന്ന് പറയുന്ന നമ്മുടെ സംസ്കാരവും അടിസ്ഥാനവും ഒക്കെ മറന്നു പോകരുത്. ഈ പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി അടിസ്ഥാനങ്ങളെല്ലാം ഉള്ളതാണ് നമുക്ക്. അങ്ങനെ ധാരാളം പക്ഷെ അവരുടെ നേതൃത്വവും ഇതിനുവേണ്ടിയുള്ള ഉത്സാഹവും നമ്മൾ അവഗണിച്ച് കളയുന്നില്ല. ഇങ്ങനെയുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ തന്നെ പിതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ഒന്ന് ഓർക്കേണ്ടതായ കാര്യമുണ്ട്. അങ്ങനെ മോശ ഇസർഫാത്തിയുടെ അദ്ദേഹം ഒരു ഹീബ്രു പണ്ഡിറ്റായിരുന്നു. അദ്ദേഹത്തിന്റെ സഹായവും ലഭിച്ചു. സംസ്കൃത പണ്ഡിതനായ തമിഴ് ബ്രാഹ്മണൻ വൈദ്യനാഥ് അയ്യർ, ചാത്തുമേനോൻ, ചില സുറിയാനി പുരോഹിതർ തുടങ്ങിയവരുടെ സഹായം ലഭിച്ചു. അതിലെ ചാത്തുമേനോൻ പിന്നീട് ജോസഫൈൻ എന്ന പേര് സ്വീകരിച്ച സുശേഷകനായി തീർന്നു. ഈ പരിഭാഷ കേരളത്തിൽ തന്നെ അച്ചടിക്കണമെന്ന് തീരുമാനിച്ചതനുസരിച്ച് ബെയ്ലി 1820 കോട്ടയം ആസ്ഥാനമാക്കി CMS പ്രസ് സ്ഥാപിച്ചു. ബെയ്ലി തന്റെ സ്വന്തം കൈകൊണ്ട് തടിയിൽ നിർമ്മിച്ച ഈ പ്രസ് പിൽക്കാലത്ത് ബെയ്ലിയുടെ തടി പ്രസ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടു. ഇന്നും ഈ അച്ചടി യന്ത്രം പവിത്രമായിട്ട് CMS പ്രസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ബെഞ്ചമിൻ ബെയ്ലിയുടെ തർജ്ജമയായ മത്തായിയുടെ സുവിശേഷം ആദ്യമായി പ്രസ്സിൽ 1824 അച്ചടിച്ചു. പിന്നീട് 1829 പുതിയ നിയമവും 1835 പഴയ നിയമവും 1839 സങ്കീർത്തനങ്ങൾ മാത്രവും 1841-42 ഇവ മുഴുവനും ചേർത്ത് സമ്പൂർണ്ണ ബൈബിളും CMS പ്രസ്സിൽ അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തി. ഇവയുടെ കോപ്പികളും CMS പ്രസ്സിലും നമ്മുടെ പഴയ സെമിനാരിയിലും തൃശൂർ കല്ലായ ബിഷപ്പ് ഹൗസിലും ഒക്കെ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അത് അത്രയും പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കേൾക്കുന്നവരെല്ലാം ഗുണ്ടർട്ട് ബൈബിള് ഗുണ്ടർട്ട് ബൈബിൾ എന്ന് ഇനി പറയരുത്. ഇതിന് മുമ്പേ ഫിലിപ്പോസ് റമ്പാച്ചൻ ഉത്സാഹം ചെയ്തു, മാർത്തോമ ആറാമൻ ഉത്സാഹം ചെയ്തു, മാർദ്ദ ഇവനാസിയോസ് ഉത്സാഹം ചെയ്തു, വിട്ടുപ്പ് റമ്പാച്ചൻ ഉത്സാഹം ചെയ്തു. ആ കാലഘട്ടത്തിൽ മിഷണറിമാരുടെയും കൂടെ ആഗമനം വന്നപ്പോഴ് വളരെയേറെ ഒരു മാറ്റം മലയാളത്തിലേക്ക് ഉണ്ടായി. കുറച്ച് കാര്യങ്ങൾ കൂടി അതിനെപ്പറ്റി ഒന്ന് പരാമർശിക്കാനുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഭാഗം അവസാനിക്കും. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇങ്ങനെയുള്ളവരുടെ മലയാളത്തിലേക്ക് സ്പെഷ്യലി അതിന്റെ ട്രാൻസ്ലേഷൻ നിർവഹിച്ചവരെയെല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. എന്തായിരുന്നാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നമ്മുടെയും നമുക്ക് വായിച്ച് മനസ്സിലാക്കത്തക്കവണ്ണം അതിലേക്കുണ്ടായ ഭാഷാന്തരങ്ങളുടെ ചരിത്രം അവഗണിച്ച് പോകാൻ നമുക്ക് പറ്റത്തില്ല. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് വെളിഭാഗിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതെ, ക്ലാസ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.
അനൗൺസ്മെന്റ് ആയിട്ട് അടുത്ത ആഴ്ച നമുക്ക് ഏപ്രിൽ 10th ഉള്ള ബൈബിൾ ക്ലാസ് നമ്മുടെ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 1 hour സെഷൻ ആയിരിക്കും. നമ്മുടെ മിക്ക റീജിയനുകളിലും മെയ് ജൂൺ മാസങ്ങളിലായിട്ട് റീജിയണൽ ടാലന്റ് കോമ്പറ്റീഷനും ക്വിസ് കോമ്പറ്റീഷനും ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം സ്പീച്ചിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ ആ വർഷത്തെ തീം ആണല്ലോ സ്പീച്ച് ടോപ്പിക് ആയിട്ട് എടുക്കുന്നത്. അപ്പം അതിന് ഒരു ക്ലാസ് നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പൊ ഈ വർഷം ക്ലാസ് അടുത്ത ബുധനാഴ്ച അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത് നമുക്ക് ഗസ്റ്റ് സ്പീക്കറായിട്ട് കിട്ടിയേക്കുന്നത് ഒ തോമസ് അച്ഛനെയാണ്. ഒ തോമസ് അച്ഛനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു വളരെ പ്രാഗൽഭ്യമുള്ള ഒരു പ്രസംഗികനാണല്ലോ അച്ഛൻ. അച്ഛൻ്റെ പ്രസംഗമൊക്കെ എല്ലാവരും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ആ ക്ലാസ് ഒരിക്കലും മിസ് ചെയ്യരുത്. എല്ലാവരും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. എങ്കിലും ഇത് കേൾക്കുന്നവര് എല്ലാവരുടെ അടുത്തും ഒന്നോടൊക്കെ ഒന്ന് അറിയിച്ച് കൂടുതൽ പാർട്ടിസിപ്പേഷൻ നമ്മുടെ ആ സെഷന് ഉണ്ടാവാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. ഇന്ന് നമുക്ക് ബൈബിൾ വേഴ്സ് റീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് മോളി ജോൺ, സെന്റ് തോമസ് ഡിക്ട്രോയിറ്റ് പള്ളിയിലെ മെമ്പറാണ്. ആന്റിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു.
ഓക്കെ, വീണ്ടും ഓർപ്പിക്കുന്നു, ബഹുമാനപ്പെട്ട ഒ തോമസ് അച്ഛനാണ് അടുത്ത ബുധനാഴ്ച നെക്സ്റ്റ് വെനസ്ഡേ നമുക്ക് നമ്മുടെ ടീമിനെ ആധികാരികമായിട്ട് അതിനെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുക്കുന്ന എല്ലാവരും സംബന്ധിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ശുദ്ധമുള്ള ബാവ ശുദ്ധമുള്ള തരുന്ന അവത്തൻ ഞങ്ങളെ നീക്കാത്തോളണമേ. രക്ഷിതാവായ പുത്രരാജയങ്ങളെ സ്ലൈബായാൽ ഞങ്ങളെ മറക്കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ ശുദ്ധമുള്ളതിന് കൂടി പിന്നെ പൊന്നുകളായി ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരത്തിലും കാലത്തും എല്ലാ സമയത്ത് നന്നയിക്കും. നിന്റെ ദൈവത്തിന്റെ ഇറങ്ങൾ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. വരയ്ക്കുമോർ തീർത്ഥപരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മേ ഞങ്ങളെല്ലാവരുടെ മേലും MMVS പ്രസ്ഥാനത്തോടും പ്രവർത്തകരോടും ഞങ്ങളുടെ പഠന ക്ലാസ്സുകളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.
Thank you, everyone. Good night.
Okay, thank you. Good night.